കടലിൽ വല വീശുന്നത് കണ്ടു. അവൻ മീൻ പിടിക്കുന്നവൻ ആയിരുന്നു. അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായി യാക്കോവും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ ഇരുന്നു വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ച് അവൻ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവൻ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെയെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചു. അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീലയിലെ നാട് എങ്ങും പരന്നു. അനന്തരം അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷീമോന്റെയും ആന്ത്രയോസിന്റെയും വീട്ടിൽ വന്നു. അവിടെ ഷീമോന്റെ അമ്മായിയമ്മ പനിപിടിച്ച് കിടന്നിരുന്നു. അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതുക്കൽ വന്ന് കൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയുക കൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഷീമോനും കൂടെ ഉള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക. ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു. മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാവുക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി സമർപ്പിക്കുക എന്ന് പറഞ്ഞു. അവനെ വിട്ടയച്ചു. അവന് പുറപ്പെട്ടു. വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയായതുകൊണ്ട് അവൻ പുറത്ത് സ്വജനസ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർണവുമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന സ്തുതിയായി. ഉടനെ വാതുക്കൾ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ നാലാൾ ഒരു പശവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. പശവാതക്കാരനെ കിടത്തിയ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പശവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. അവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നെന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്തു. എല്ലാവരും കാണിക്കെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൻ പിന്നെയും കടൽക്കരയിൽ ചെന്നു. പുരുഷാരമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവൻ കടന്നുപോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവിടെ അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അവനെ അനുഗമിച്ചവർ അനേകരായിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവന്റെ ശിഷ്യന്മാരോട് അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. യേശു അത് കേട്ടു. അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താ എന്ന് ചോദിച്ചു. യേശു അവനോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ പോയിരിക്കുന്ന കാലം വരും. അന്ന് ആ കാലം അവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് പിടിപ്പിക്കാറില്ല. തുന്നാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറില്ല. പക്ഷാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും. വീഞ്ഞ് ഒഴിഞ്ഞുപോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വയ്ക്കേണ്ടത്. അവൻ ശബ്ദത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴിനടക്കുകയിൽ കതിർ പറിച്ചു തുടങ്ങി. പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബ്ദത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്താ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്ന പോയത് എന്ത്? ബാറിക്കുമോൾ
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദിപതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരോഹരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്റ്റ് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഈ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിൽ ഒരേ മനസ്സോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കുകാരാകാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രശ്ന സങ്കുലിതമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശാന്തമായി അല്പസമയം നമ്മെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും നമ്മുടെ കണ്ണുനീരുകളെ അവിടെ തുരുത്തിയിലാക്കാനും ഒക്കെ തന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോഴതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് പ്രകാശച്ചൻ, വി ജോയച്ചൻ, പ്രിയപ്പെട്ട തമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കണ്ണുനീരും ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ പ്രാർത്ഥന ഒരു മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴ് ശ്രീമതി മേരി സ്കറിയ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നതായിരിക്കും. ഹലോ,
പാപം ചെയ്യ ഞങ്ങൾക്ക് കൂടെയും കാക്കീനാമേ. കർത്താവുവേ കത്ത് മേഘങ്ങളിൽ കോടി ദൂതന്മാർ ആർപ്പുമായി വന്നിടുമ്പോൾ ഇനി കനിയ ഉടന ചെന്തി സങ്കടം തീർക്കണം രക്ഷകനേ. പൊന്നീശു തമ്പുര നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചുകൻ ജീവൻ വച്ചു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാര ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളാതിന്റെ ആരോട് കരുണയുന്ന ദശരാജാവേ നിനക്ക് സ്തുതി. ബാർക്മോർ
ദുർഗസനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാഗ്യങ്ങളും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുര്യോധനമായിട്ടും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ.
നിറഞ്ഞ മറിയമേ നിങ്ങൾക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ, നിരോധന ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശ്രീമാതാവ് ആവിശുദ്ധവന് മർത്തവഴിമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തിരുവനന്തപുരാണ്ട് വീക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാർക്മോർ. കർത്താവേ നീ പ്രകാശമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പ്രകാശമുണ്ടാകുകയും അന്ധകാരം നീങ്ങി പോകുവാൻ സംഗതിയാവുകയും ചെയ്തുവല്ലോ. ഇന്ന് ഈ പ്രഭാതത്തിങ്കൽ ഇതാ ഒരു പുതിയ പകലാരംഭിച്ചിരിക്കുന്നു. ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് മുഴുവനും അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ കൃപാകടാക്ഷത്തിൽ മാത്രമാണ് ഞങ്ങളുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഇന്ന് ഞങ്ങൾ മറന്നു പോകുമാറാകരുതേ. ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും നിന്നിൽ മാത്രമാണെന്ന് അറിയുന്നു. ആയതിനാൽ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ ദിവസം ഞങ്ങൾക്ക് കിട്ടി എന്ന് തന്നെയല്ല, അങ്ങേ പൂർവാധികം സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും ഞങ്ങൾക്ക് ഒരവസരം കൂടെ കിട്ടിയെന്ന് ഞങ്ങൾ അറിയുന്നു. കരുണാനിധിയായ അവിടുത്തേക്ക് സ്തോത്രം. സ്നേഹക്കുറവ് കൊണ്ട് തണുത്തുപോയ ഞങ്ങളുടെ ഹൃദയത്തിന് ചൂട് പിടിപ്പിക്കണമേ. സ്നേഹാഗ്നി പൂർവാധികം ശക്തിയായി ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായി അവിടത്തേക്ക് തരുവാൻ തക്ക സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ പൂർണ്ണമായി സ്നേഹിക്കുന്നതിന് പ്രതിബന്ധമായി തീരാവുന്ന സകലവും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. പിതാവേ ഞങ്ങൾ സ്വാർത്ഥപരമായി ജീവിപ്പാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. അവിടുത്തെ മഹത്വത്തിനായിട്ട് മാത്രം ജീവിപ്പാൻ ഞങ്ങളെ നടത്തണമേ. പാപത്തിൽ നിന്നും അവിടുത്തേക്ക് അനിഷ്ടമായുള്ള സ്ഥലത്തിൽ നിന്നും ഞങ്ങളെ ഇന്ന് തടുത്തുകൊള്ളണമേ. അവിടുത്തെ സംരക്ഷണയിൽ നിന്ന് ഞങ്ങളെ പാലിക്കണമേ. ഇന്ന് മുഴുവനും അവിടുത്തെ തിരുസന്ധിയിൽ ഞങ്ങൾ തന്നെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കം കരയേറ്റുമാറാകണമേ. ആമേൻ.
പൊന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ഒരിക്കൽ കൂടി എല്ലാവരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും ഭയത്തോടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ദൈവം എല്ലാവിധ കൃപകളും ചുരിഞ്ഞു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകം നമുക്കറിയാം, പരിശുദ്ധ വട്ടച്ചരിത്തിരുമേനയുടെ ഓർമ്മയാണ്. നാട്ടിലൊക്കെയും രാത്രിയിൽ അവിടുത്തെ സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വളരെ അനുഗ്രഹീതമായി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. വളരെ പ്രതികൂലം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഈ പരിശുദ്ധ സഭയെ നിലനിർത്തുവാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച പ്രാർത്ഥനയും, ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചു മരിച്ചത് തന്നെ ഈ സഭയുടെ നിലനിൽപ്പിനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാണ്. ഈ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത, എന്നും കടപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ പിതാവാണ് വട്ടച്ചേരി തിരുമേനി. തിരുമേനിയുടെ ഏറ്റവും പ്രശ്നസംഗുലിതമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ സഭയെ നയിച്ചത്. ഏറ്റവും ബാഹ്യ ശക്തികൾ നൽകുന്ന പ്രതിസന്ധികൾ അനവധി തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു ഭംഗവും വരാതെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെ തന്റെ മുമ്പിലെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്ന് സഭയിൽ അദ്ദേഹം വാങ്ങിപ്പോയിട്ടും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആ പിതാവിന്റെ ജീവിത നന്മകൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രതിഫലമായിട്ട് തിരിച്ചറിയുകയാണ്. ഈ വിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത എപ്പോഴും നമ്മുടെ സഭയ്ക്ക് കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വരുന്ന ഞായറാഴ്ച മുതല് അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതല് നമ്മൾ 50 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ നോമ്പ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും എനിക്ക് വളരെ വിനയത്തോട് അപേക്ഷിക്കാനുള്ളത്, നമ്മൾ വളരെ ഭക്തിയോടുകൂടി നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് അറിയിക്കുന്നു. നമുക്കറിയാം, നോമ്പ് നോക്കണ്ട, ദൈവം വേണ്ട എന്ന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നോമ്പും പ്രാർത്ഥനയും ദൈവവും ഇല്ലാത്തതിന്റെ അനുഭവങ്ങളൊക്കെ ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോമ്പിന്റെയും ഭക്തിയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ നമ്മൾ തന്നെ ആ തരത്തിൽ ജീവിക്കുവാനും അത് ജീവിതത്തിൽ പ്രാപ്യമാക്കുവാനും നമ്മൾ സാധിക്കണം. നമ്മുടെ തലമുറയും അത് കണ്ട് വളരുവാൻ തക്കവണ്ണം നമ്മുടെ ഭവനങ്ങളിലൊക്കെ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഇടവരണം എന്ന് വളരെ സ്നേഹത്തോട് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ഞാനൊരു യാത്രയിലാണ്, കാരണം ഞാൻ ആയിരിക്കുന്ന ഡാലസ് സെന്റ് മേരീസ് വെല്ലുവള്ളിയിലെ ഒരു 10-32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഞാനും പ്രിയപ്പെട്ട വി സി വർഗീസച്ചനും ഐസ്എബി പ്രകാശ്, ഞങ്ങൾ മൂന്നുപേർ ഒരുമിച്ചാണ് ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാലസിലേക്ക് യാത്രയാവുന്നത്. ഒരു ഡാലസിൽ ഇങ്ങനെ വെതറും വളരെ മോശമാണ്, ഞങ്ങൾ ഓടിക്കുമ്പോൾ ഇവിടെ ഫ്രീസിംഗ് ആണ്, അതുകൊണ്ട് വണ്ടി ഓടിക്കാനും പാടാ. അതിനിടയ്ക്കാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോഴ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട പി സി ജോർജച്ചനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നേതൃത്വം നൽകുന്ന അച്ഛൻ, ഒരുപാട് തിരക്കുകൾ അച്ഛനുണ്ടെങ്കിലും ഇന്ന് അച്ഛന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചതിൽ ഒരുപാട് സ്നേഹവും നന്ദിയുമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട പി സി ഓറച്ചനെ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്ത് പ്രിയപ്പെട്ട തമ്പാനച്ചനും ഉണ്ട്. എനിക്ക് തമ്പാനച്ചനോട് അപേക്ഷയുള്ളത്, പി സി ഓറച്ചന്റെ പ്രാർത്ഥന പ്രസംഗം കഴിഞ്ഞ് തമ്പാനച്ച ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോടെ കഴിഞ്ഞതിന് ശേഷം അച്ഛനത് അച്ഛനോ അച്ഛൻ വൈദികരല്ലത് ആശീർവദിച്ച് കിരീടം കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ആ മകനെ ഓർക്കുക, വിൻസി എന്നാണ് പേര്. പിന്നെ സാധാരണ നമ്മൾ ഓർക്കാറുള്ള പേരുകളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുക, പ്രത്യേകിച്ച് വിൻസി ഓർക്ക്. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ്, വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിൻസി ഓർക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട പി സി ഓറച്ചനെ തിരുവചന ധ്യാനം നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഒരു 2 വാക്ക് ചെറിയൊരു ഗീതം ദൈവസന്നിധിയിൽ ആലപിച്ചതിനു ശേഷം പ്രിയപ്പെട്ട പി സി ഓറച്ചന് പ്രസംഗിക്കുന്നതായിരിക്കും.
എന്നോടയോ നേ നീ എന്നേ കൺമണി പോൽ കാത്തിടാമേ നിൻചിറകാലെ മറച്ചു പാരി ചെയിൽ നിന്നെ കാക്കണമേ ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കടാമേ. എന്നാധാരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കടാമേ. എന്നുള്ളിൽ ദോഷം ചെയ്വാ ഉള്ള വിചാരമുദിക്കരുതേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണപ്പാനും നാഥ. എന്നെ നിനക്കു സുഗന്ധവാദ അർപ്പിപ്പാനും തുർകൃപ ചെയ്യുക.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ടി സി ഓറച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ദിവസനിധിയിൽ കൂടി വരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനേകർക്ക് ആശ്വാസമായി എല്ലാ ബുധനാഴ്ചകളിലും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ വർഷങ്ങളായിട്ട് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നു, ബലപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി. വൈദികരുടെ ജീവിതം എപ്പോഴും ഇങ്ങനെയാണ്, അവര് ഒട്ടും നിലച്ചിരിക്കാത്ത സമയങ്ങളിൽ പല പല ആവശ്യങ്ങൾ. ഞാൻ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഓർത്ത്, അവര് ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാലസിലേക്കുള്ള യാത്രയിലാണ് മൂന്ന് പേര്. ഇത്രയേറെ പ്രതിസന്ധികളുടെ നടുവിലും ആശ്വാസദായകരായിട്ട് എത്തിച്ചേരുന്നു. തീർച്ചയായും അവരുടെ ഉത്തരവാദിത്വത്തിന്റെയും ശുശ്രൂഷയുടെയും ഭാഗമാണ്. എന്നിരുന്നാൽ തന്നെ അതിനെ ബലപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പ്രയാസത്തിലായിരിക്കുന്ന വിൻസിയെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഈ തുടക്കത്തിൽ തന്നെ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സൗഖ്യദാന ശ്രേഷ്ഠതയാർന്ന വലം കൈ നിന്റെ മകനെ സ്പർശിക്കണമേ എന്നും പരിപൂർണമായിരിക്കുന്ന സൗഖ്യത്തെയൊക്കെ നൽകണമേ എന്നും പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യാശയോടുകൂടിയായിരിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാമനച്ചന്, തമ്പാനച്ചന് തുടങ്ങിയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എല്ലാ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ മേൽ എല്ലാവരുടെ മേലും കൃപ ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഉടച്ചേരി തിരുമേനിയെ ഓർക്കുന്നതായ പെരുന്നാൾ ദിവസമാണല്ലോ ഇന്ന്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് റോമാലേഖനം 12:1-2 വാക്യങ്ങൾ ദൈവത്തിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന വേദഭാഗമാണ് റോമൻസ് ചാപ്റ്റർ നമ്പർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. 2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ വലിയ നോയമ്പിലേക്കും പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ വലിയ നോയമ്പിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി പ്രവേശിക്കും. ആ അവസരത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം പ്രത്യേകാൽ പരിശുദ്ധ വട്ടശ്ശേരിമേനോട് ഓർമ്മയും നോയമ്പിന്റെ തുടക്കവും ഒക്കെ ആയതുകൊണ്ട് അതിനെല്ലാം കൂടി യോജിക്കുന്നത് എന്നുള്ള നിലയിലാണ് ഈ 2 തിരഞ്ഞെടുത്തത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. അതാണ് 1 അതാണ് അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. ദൈവത്തിന് പ്രസാദമായി സമർപ്പിക്കേണ്ട നമ്മുടെ ശരീരങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അതാണ് ഒന്നാമത്തെ ആശയം. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത്, എന്താണ് നമ്മുടെ ഈ ശരീരം? ആ ശരീരത്തിന്റെ രണ്ട് തലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഒന്നാമത്തേത്, ആ ശരീരം ക്രിസ്തു എന്ന തലയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവയവമാണ് ഞാനും നിങ്ങളുമെല്ലാം. അത് എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ശരീരം എന്നതിനേക്കാൾ ഉപരി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം എന്നുള്ള നമ്മുടെ ഗാർഹിക പരിസരം എന്നുള്ള ആദ്യത്തെ ഒരാശയവും, രണ്ടാമതായി കുറച്ചുകൂടെ വിശാലമായി എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഒന്നാം അധ്യായം 23 വാക്യത്തിൽ എഫേസ്യ ലേഖനം 1:23 വായിക്കുന്നു, എല്ലാം നിറയ്ക്കുന്നവന്റെ അവന്റെ ശരീരമാണ്, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു യേശുവിന്റെ ശരീരമായിരിക്കുന്ന സഭ എന്നുള്ള വിശാലമായൊരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ശരീരം യാഗമായി സമർപ്പിക്കേണ്ട ശരീരം എന്ന് പറഞ്ഞാൽ രണ്ടാശയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഗാർഹിക പരിസരം; രണ്ട്, നമ്മുടെ സഭ. രണ്ടാമത്തെ ആശയത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുകയും. നോമ്പിന്റെ ദിവസങ്ങളിൽ വീണ്ടും മനസ്സുപുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ ദൈവഹിതം തിരിച്ചറിയണം. അതാ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം, ദൈവത്തിന്റെ ഹിതം എന്ത് എന്നുള്ള ഒന്ന് തിരിച്ചറിയാനും ചുരുങ്ങിയ സമയം കൊണ്ട്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരം എന്നുള്ള ചിന്താഗതി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വ്യക്തിപരമായ നമ്മുടെ ശരീരം മാത്രമല്ല, അത് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം 1 Corinthians 12 ഞാനൊന്ന് അതിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുകയാണ്. 1 Corinthians 12 അതിന്റെ 12 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 12:12 1 Corinthians 12:12 ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായി കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. അങ്ങനെ താഴോട്ട് വിശദമായി പറഞ്ഞതിന് ശേഷം 26 വാക്യം വായിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, പക്ഷെ നമ്മൾ ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്വങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഗാർഹിക പരിസരങ്ങളും, നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആ ശരീരത്തിന്റെ ആ ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. അപ്പൊ നമ്മുടെ കുടുംബത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ വടശ്ശേരി ഓർക്കുന്ന സമയം 50:5 പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരികയും എപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു ആശയമാണ്. 50:5 അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. അപ്പോ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തിരുമേനി തന്നെ തന്നെ സമർപ്പിച്ചു. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാണ്, വിശുദ്ധനാണ്. തന്നെ തന്നെ ദൈവ ഈ ലോകത്തിന് അനുരൂപമാകാതെ തന്നെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിച്ചു. 16:3 വായിക്കുന്നു: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ ഈ വിശുദ്ധൻ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന. എന്തോ പ്രസാദം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നിവേദ്യം നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുന്നു, അതിൽ ദൈവപ്രീതി സന്നിവേശിച്ചു കഴിയുമ്പോൾ തിരിച്ചത് കിട്ടുന്നതാണ് പ്രസാദം. സെയിം സാധനം തന്നെയാണ്, പക്ഷെ അതിൽ ദൈവത്തിന്റെ പ്രീതി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ അത് സ്വീകരിക്കും. അതേ സാധനം തന്നെ മാറ്റമൊന്നുമില്ലാതെ, ഫിസിക്കലായിട്ട് മാറ്റമൊന്നുമില്ലാതെ തിരിച്ച് സ്വീകരിക്കുമ്പോൾ അതാണ് പ്രസാദം. അതായത് ദൈവപ്രീതി ലഭിക്കുന്ന നിവേദ്യങ്ങളാണല്ലോ പ്രസാദങ്ങൾ. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ദൈവപ്രീതി ലഭിക്കുവാൻ തക്കവണ്ണം തന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിവേദ്യമായി സമർപ്പിച്ചു. ദൈവപ്രീതി അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അങ്ങനെ ഒരു പ്രസാദമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക, ആ പ്രസാദം അല്പമെടുക്കുവാനും അത് നമ്മളിൽ ഉള്ളിൽ സ്വീകരിക്കുവാനും, പെരുന്നാളിന്റെ ശുശ്രൂഷകൾ ആ പ്രസാദങ്ങളെ നമ്മളുടെ തിരുനെറ്റിയിൽ ചാർത്തുന്നവരായിട്ട് നമ്മൾ തീരണമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. എന്റെ വാച്യാർത്ഥത്തിൽ എടുക്കാനായിട്ടല്ല, എന്റെ ആന്തരികാർത്ഥത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതം നമ്മളിലേക്ക് സന്നിവേശിക്കപ്പെടണം. തിരുമേനി നമുക്ക് കാണിച്ചിരിക്കുന്ന തന്നെ തന്നെ യാഗമായി സമർപ്പിച്ച ആ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിട്ട് എടുക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തിരുമേനി ബാക്കി എല്ലാം മറന്ന് തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചതുപോലെ, ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഗാർഹിക പരിസരങ്ങൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ റെസ്പോൺസിബിലിറ്റി, അവരുമായിട്ടല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളുള്ളത്, അവരുടെ ഇടയിലല്ലേ നമ്മൾ ഒത്തിരി ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മടിയിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് മത്തായിയുടെ സുവിശേഷം 10:5 സൂചിപ്പിക്കുന്നുണ്ട്. മത്തായി 10:5 ശിഷ്യന്മാരെ അയക്കാൻ നേരം, ദ 12 കമ്മീഷൻ ചെയ്യാൻ നേരം കർത്താവ് ആദ്യം പറയുന്നത് എന്നാ, ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുവീനെന്ന. ഇപ്പൊ നിങ്ങൾ ജാതികളുടെ ഇടയിലോട്ടും ശമരിയരുടെ പട്ടണത്തിലോട്ടും ഒന്നും പോകണ്ട, വലിയ ബഹളങ്ങളും ഒന്നും വേണ്ട. ഇപ്പോ നിങ്ങൾ കാണാതെ പോയ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകൾ, അതുകൊണ്ട് ബിഗിൻ വിത്ത് യുവർ ഡൊമസ്റ്റിക് അഫയേഴ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതാണ് നമ്മുടെ ഒന്നാമത്തെ ആശയം. ബിഗിൻ വിത്ത് യുവർ ഡൊമസ്റ്റിക് അഫയേഴ്സ്. നമ്മളെ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ പറയുമ്പോൾ, നമ്മളെ വ്യക്തി എന്നുള്ള ചിന്തകളെക്കാളും ഒരല്പം കൂടെ വിശാലമായിട്ട് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ ഓർപ്പിക്കുന്നതായ കാര്യം അതാ. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് തിരുവചനം മുഴുവൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. യെശയ്യാ പ്രവചനം 38:1 യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുക, നീ മരിച്ചു പോകും, അതിനു മുമ്പ് എന്നാ ചെയ്യണം, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജീവിതാവസാനത്തിന് മുമ്പായി നമ്മുടെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കേണ്ടതായിട്ടുണ്ട്. നൊയിമ്പിനെ പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 58:8 നമ്മൾ വായിക്കുന്ന എന്താ, ഇതാണോ എനിക്കിഷ്ടമുള്ള നൊയമ്പും മനുഷ്യന് ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ 58:6 യെശയ്യാ 9:6, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. പിന്നെന്താ പറയുന്ന അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്, വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുള്ള കാര്യമാണ്, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളോട് 5-6 ചോദ്യങ്ങളേ ഉള്ളൂ, 6-6 ചോദ്യങ്ങളേ ഉള്ളൂ. ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ അനാഥനായിരുന്നു. വാട്ട് വാസ് യുവർ റെസ്പോൺസ്? ഇത്ര ചോദിക്കുന്നതായിട്ട് പറയുന്നുള്ളൂ. ഇത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകൂ എന്ന് പറഞ്ഞ് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്ന അന്ധകാരത്തിന്റെയും കരച്ചിലിന്റെയും പല്ലുകടിയുടെ അനുഭവം. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നകത്ത് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കൂ എന്ന് കേൾക്കുന്ന പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കാൻ നമുക്കിടയാകുന്നത് ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോഴാണ്. അതുതന്നെ ഇവിടെ പറയുന്നത്, ഈ നൊയമ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വിശപ്പുള്ളവനെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും അങ്ങനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ ആശയത്തോട് ചേർന്ന് വരുന്ന കാര്യം, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലേ. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക്, ഇപ്പോ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ അവരുടെ കുറവുകളോടുകൂടി ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെ അവരുടെ കുറവുകളോടുകൂടി ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. വേദോത്സവത്തിന്റെ തുടക്കത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ആദമേ നീ എവിടെ, വേർ ആർ യു? രണ്ടാമത്തെ ചോദ്യം എന്താ, നിന്റെ സഹോദരൻ എവിടെ? കായനോട് ചോദിക്കുന്ന നിന്റെ സഹോദരൻ എവിടെ? ആമയുമായി ബ്രദേഴ്സ് കീപ്പർ, നീയല്ലാതെ ആരാ? വേർ ഇസ് യുവർ ബ്രദർ എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ആ ബ്രദർ എന്ന് പറയുന്ന റിലേഷൻസാ. അത് നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവരാ. അതിന്റെ ഉത്തരം പറയാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ അർത്ഥം ബി റെസ്പോൺസിബിൾ. പഴയ നിയമത്തിലെ കൺസെപ്റ്റ് എന്നാ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയില്ല അല്ലേ. ആദമിനോട് ചോദിച്ചു, നീ പഴം പറിച്ചു തിന്നു എന്ന് പറഞ്ഞു. സ്ത്രീയോട് ചോദിച്ചു, എന്നെ പറഞ്ഞു, പാമ്പ് എനിക്ക് തന്നു. ആദമിനോട് ചോദിക്കുമ്പോൾ പറയുന്ന, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ പാമ്പാണെന്ന് പറയുന്നു, പുരുഷൻ സ്ത്രീയാണെന്ന് പറയുന്നു. അവരുടെ റെസ്പോൺസിബിലിറ്റി മാറ്റി മാറ്റി വന്നു. ആദം പറഞ്ഞതിന് വേറെ അർത്ഥം കൂടെ ഉണ്ടല്ലോ, നമുക്കത് അറിയാവുന്നതാ. നീ എനിക്ക് കൂട്ട, ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുകയായിരുന്നു, അപ്പോ നീ എനിക്ക് തന്നെ. അപ്പം ഈ കുഴപ്പം ആരുടെയായി? ദൈവത്തിന്റേതായെന്നൊരു ചിന്തയുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, പാപം ചെയ്യുന്നത് മനുഷ്യനല്ലെന്നും, അല്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്താൽ തന്നെ ഒരു കൈവച്ച് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ. ആ മനുഷ്യരുടെ പാപങ്ങളും മുഴുവൻ ഒരു ആടിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് വിടുകയാണ്, മരുഭൂമിയിലേക്ക് വിടുകയാണ്, പാളയത്തിന് പുറത്തേക്ക് വിടുകയാണ്. എന്നാൽ പുതിയ നിയമം വരുമ്പം കാര്യം മാറി. യോഹന്നാന്റെ സുവിശേഷം 1:29 യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. റെസ്പോൺസിബിലിറ്റി മുഴുവൻ അവൻ ഏറ്റെടുക്കാൻ പോവുക. ആ മൈ ബ്രദേഴ്സ് കീപ്പർ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ? പക്ഷെ യേശുക്രിസ്തു പറയുന്നു, എന്റെ സഹോദരനും എന്റെ സഹോദരിയും എന്റെ മാതാപിതാക്കളും ഈ ലോകം മുഴുവൻ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി ഞാൻ എന്നെ തന്നെ ദൈവഹിതത്തിന് അനുയോജ്യമായ യാഗമായി സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. അതാ നമ്മുടെ ഒന്നാമത്തെ ചിന്ത, നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവുകളും കുറ്റങ്ങളും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ കുറവുകളും കുറ്റങ്ങളും, നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിലുണ്ടാകുന്ന വീഴ്ചകളും പ്രതിസന്ധികളും, അവിടെ പരസ്പരം പഴിചാരലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും അനുഭവത്തിലൂടെ പോകുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിച്ച് കൂടെ ജീവിക്കുന്നവരെ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? അവരുടെ ചിരിയെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുമോ? മദർ തെരേസയോട് ഒരിക്കല് പത്രക്കാരൻ ചോദിച്ചതായിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ടും വായിക്കാനായിട്ടും ഒക്കെ ഇടയായിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് മദർ തെരേസയോട് ചോദിക്കുമ്പോൾ പറയുന്നു, ഐ ആം ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദേ ഡൈ. അവർ മരിക്കുന്നതിന് മുമ്പേ അവരെ ഒന്ന് ചിരിക്കാനായിട്ട് ഞാൻ സഹായിക്കുക. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നാ, ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദേ ഡൈ. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തെ പുഞ്ചിരിയും പ്രകാശവും വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ്. ആ പുഞ്ചിരിയും പ്രകാശവും എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രസാദം എന്ന വാക്ക് ഉപയോഗിച്ചോട്ടെ. അവരുടെ പ്രസാദം വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. അവരുടെ പ്രസാദം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അവരുടെ ചിരിയും സന്തോഷവും അവരുടെ കുറവുകളും കുറ്റങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരുടെ ചിരിയും സന്തോഷവും വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് അവിടെ പോയൊന്ന് ഇരിക്കുക. അപ്പൊ അവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ, അല്ലെങ്കിൽ ഞാൻ വരാനായിട്ട് വൈകും, നിങ്ങളൊന്ന് കഴിച്ചു എന്ന് പറയുക. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തീർച്ചയായും ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ, നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഈ നോയമ്പ് ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ആ ശ്രേഷ്ഠമായ ബന്ധങ്ങൾ, ചെറുതായി നമുക്ക് തോന്നാവുന്ന ശ്രേഷ്ഠമായ ബന്ധങ്ങളിൽ പ്രസാദം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞു, അവിടെ അതിന്റെ രണ്ടാമത്തെ ഭാഗം, ശരീരം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനാണ്, നമ്മുടെ ബന്ധങ്ങളാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ശരീരം എന്നുള്ളതിന്റെ രണ്ടാമത്തെ ആശയം എഫേസ്യ ലേഖനം 1:23 പറയുന്നത് പോലെ, ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ. ഇന്ന് സഭയുടെ പ്രസാദം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാര്യമല്ല. ഇപ്പൊ നമുക്ക് സഭയില് നാളെ ഏഴ് മെത്രാന്മാരെ തെരഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് സഭയെപ്പറ്റി അനേക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറയാനായിട്ടുണ്ട്. ഇത് ചിതറപ്പെട്ട ഇസ്രായേലായിട്ട് കിടക്കുന്നുവെങ്കിൽ നമ്മുടെ വീട്ടുകാര്യങ്ങളെ ക്രമത്തിലാക്കണമെന്ന് പറയുന്നത് പോലെ, ചിതറപ്പെട്ട ഇസ്രായേലിലേക്ക് ആദ്യം പോകണമെന്ന് പറയുന്നത് പോലെ, ഈ സഭയ്ക്കുള്ളത് പുറത്തു നിന്നുള്ള പ്രതിസന്ധിയേക്കാൾ വരി ആന്തരിക പ്രതിസന്ധികൾ ധാരാളമുണ്ട്. ചർച്ച് നീഡ്സ് റിപ്പയറിംഗ്. ആന്തരിക പ്രതിസന്ധി, നമ്മൾ അതിനെ മേയാനായിട്ട് ശ്രമിച്ചോ അതോ നമ്മൾ പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? സഭയുടെ പുതുക്കൽ ശുശ്രൂഷയിൽ നമ്മൾ എങ്ങനെ പങ്കുചേരും? വിമർശനങ്ങളും നിന്ദയും പരിഹാസവും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടല്ലോ. കബീർദാസ് പറഞ്ഞിരിക്കുന്ന എന്താ, പുഴയെല്ലായിടത്ത് ശുദ്ധയാണ് തീർത്ഥങ്ങളിലൊഴികെ എന്ന് പറഞ്ഞാൽ, തീർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും ഡിവിനിറ്റിയോടുകൂടി ഇരിക്കേണ്ട സ്ഥലമാണ് അല്ലേ? പക്ഷെ എല്ലാവരും അവിടെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്താൽ കലങ്ങിയിരിക്കുക. എല്ലാവരും മുങ്ങിപ്പൊങ്ങുകയാൽ കലങ്ങുന്നു. ആത്മീയതയുടെ പരിപൂർണതയ്ക്ക് വേണ്ടി നമ്മളുടെ മുങ്ങലും പൊങ്ങലും ഒക്കെ അതിനെ കലക്കാനിടയാകുന്നുണ്ടോ? തീർത്ഥങ്ങൾ, പുഴ എല്ലായിടത്തും വിശുദ്ധയാണ് തീർത്ഥങ്ങളിൽ ഒഴികെ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ധ്യാനവും മനനവും, കലങ്ങിയ വെള്ളം അത് തെളിയാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യണ്ട, മിണ്ടായിരുന്നാൽ മതി. 50 ദിവസം ഇനി സ്വസ്ഥമായിട്ടിരിക്കാം, പ്രാർത്ഥിക്കാം, ജാഗരിക്കാം. ആ കലക്കലൊക്കെ ഒന്ന് മാറി തെളിയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ആശയങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഉറപ്പിച്ച് നിങ്ങളെ പുറത്ത്, മനസ്സലിവ് നമ്മൾ ഓർക്കണം കേട്ടോ, കരുണ, ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ ആയിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ദൈവം കണക്കിടുവാണെങ്കിൽ തിരുമുമ്പാകം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഓരോ ദിവസം അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. നമ്മള് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്ന തന്നെ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, രാവിലെ തോറും അത് പുതുക്കി വരുന്നു. അതുകൊണ്ട് നീ സിയോൻ പുത്രിയുടെ മതിലെ ഓരോ കണ്ണുനീരൊഴുക്കുക. ഈ നോയമ്പിന്റെ ദിവസം അസ് എ ടൊറന്റ് നമ്മൾ കണ്ണുനീരൊഴുക്കണം, മാനസാന്തരപ്പെടണം, അനുദപിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ശരീരം എന്നുള്ള രണ്ടാശയം കണ്ടു, ഒന്ന് നമ്മുടെ റിലേഷൻസ് ആണ്, ഒന്ന് സഭ എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിലും. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അതുപോലെ സമർപ്പിച്ച് വിശുദ്ധനായി തീർന്നു. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ ആശയം അവസാനിപ്പിക്കുന്നു. രണ്ടാമതായി നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതാണ് രണ്ടാമത്തെ ആശയം. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം, ആ ദൈവത്തിന്റെ ഹിതത്തിന് എന്തൊക്കെയാ അഡ്ജക്റ്റീവ്സ് പറയുന്നത്? നന്മയുള്ളതാണ്, പ്രസാദം എന്ന വാക്ക് വീണ്ടും വരുന്നത് ഇവിടെ. നന്മയും പ്രസാദവും പൂർണതയും, മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. നന്മയുണ്ട്, പ്രസാദമുണ്ട്, പൂർണതയുണ്ട്, ദൈവത്തിന്റെ ഹിതം. ആ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നുള്ള പ്രധാന രണ്ടാമത്തെ ആശയം കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന എന്താ? ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്ന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ഠ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ഇതെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒന്ന് ഓർത്തഡോക്സുകാര് ഈ പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കാത്ത ഒരു ഓർത്തഡോക്സുകാരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഒത്തിരി വിചിന്തനം ചെയ്യണം കേട്ടോ. രാവിലെയും വൈകിട്ടും നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ സോള് ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദൈവരാജ്യം സംസ്ഥാപനത്തിന് വേണ്ടി ദൈവഹിതം നിറവേറാനായിട്ട് നമുക്ക് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വേണമേ എന്നുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അത് നമ്മുടെ സാധാരണ ജീവിതത്തിലും നമ്മുടെ വ്യാപാരത്തിലും നമ്മുടെ നിലപാടുകളിലും നമ്മുടെ തൊഴിൽ മേഖലയിലും ഒക്കെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണം. യോഹന്നാൻ 4:34 യേശുക്രിസ്തു പറയുന്നുണ്ട് എന്താണ് ദൈവഹിതം എന്നുള്ളത്. എന്താ യേശുക്രിസ്തു ചെയ്യുന്നതെന്ന് പ്രധാനപ്പെട്ട ആശയം പറയുന്നുണ്ട്. യോഹന്നാൻ 4:34, സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 4:34, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. നോയമ്പുമാസങ്ങളിൽ ആഹാരം വർജിക്കാനായിട്ട് പോവാണല്ലോ ചില കാര്യങ്ങൾ. പിന്നെ ഇച്ചിരി കഴിച്ചോളാൻ പറയുന്നുണ്ട്. എന്നാ കഴിച്ചോളാൻ പറയുന്നേ? എനിക്ക് ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം എന്ന് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ടല്ലോ. എന്താ ശ്രേഷ്ഠ ഭോജനം? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഇറച്ചിയും മീനും ഒക്കെ തൽക്കാലം, മുട്ടയും പാലും ഒക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ആഹാരം ആഹരിക്കാൻ പറയും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വ്ളോഗുകൾ ഏതാ? കുക്കറി ഷോകളും ഈ ഫുഡ് ഒരാൾ പോയിരുന്നു ഇങ്ങനെ കൊതിയോടുകൂടി കഴിക്കുന്നതും ഒക്കെ കണ്ട് നമ്മുടെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്തോണ്ടിരിക്കട്ടെ. ഇവിടെ യേശുക്രിസ്തു പറയുകയ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഈ ആഹാരത്തിന് വേണ്ടി എന്താ ദൈവപ്രവൃത്തി തികയ, ദൈവഹിതം തികയ്ക്കുക, അതായിരിക്കണം നമ്മുടെ ഭക്ഷണം. എന്താ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഏതിൽ നിന്നാണോ നമുക്ക് ഊർജം ലഭിക്കുന്നത് അതാ നമ്മുടെ ഭക്ഷണം. ഏതിൽ നിന്നാണോ നമുക്ക് ഊർജം ലഭിക്കുന്നത് അതാ നമ്മുടെ ഭക്ഷണം. അപ്പോൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുന്നതാവണം നമ്മുടെ ഭക്ഷണം. അപ്പോസ്തല പ്രവൃത്തി 2:42 3000 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്നതിന് ശേഷം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെല്ലാം കൂട്ടായ്മയായിട്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കഴിച്ചും പോന്നു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ്, പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ് അവരത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മത്തായിയുടെ സുവിശേഷം 6:33, സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 33, ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക, ദൈവത്തിന്റെ രാജ്യം നീതി അന്വേഷിക്കുക, ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയാ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കുന്നതിന്റെ പ്രായോഗികമായ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഒന്ന്, ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം തിരിച്ചറിയുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക, ദൈവവചനത്തിലൂടെയാ. ദൈവം അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. നോഹയോട് പറഞ്ഞു കൊടുത്തു, നോക്കി മരുഭൂമിയിൽ നോഹ ഉണ്ട്, നോഹയോട് പറയുകയാണ് നീ പെട്ടകം പണിയണം. ആലോചിച്ച്, മരുഭൂമിയിൽ നോഹ ഇരുന്ന് ഭയങ്കര ഒരു പെട്ടകം പണിതുകൊണ്ടിരിക്കുക, അവിടെ എങ്ങും കടലൊന്നും അടുത്തെങ്ങും ഇല്ല, വളരെ ഒരു 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 കുന്നിന്റെ മുകളിൽ ഇരുന്ന് നോഹ പെട്ടകം പണിതുകൊണ്ടിരിക്കുക. ജനങ്ങളെല്ലാം എന്നാ പറഞ്ഞു കാണും, എപ്പോഴും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, പിള്ളേര് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, നോഹയുടെ പിള്ളേര് സ്കൂളിൽ ചെന്നപ്പോഴത്തേന് ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു, നിങ്ങളുടെ പേരൻസ് ഒക്കെ എന്നായി? അപ്പോ ഒരുത്തൻ പറഞ്ഞു, എന്റെ അപ്പൻ അവിടെ മടക്കണ നടത്തുക, എന്റെ അപ്പൻ ടവർ കൂട്ട്, എന്റെ അപ്പൻ നെൽകൃഷിയാ. അപ്പൊ നോഹയുടെ പിള്ളേർ എന്നാ പറഞ്ഞു കാണും, എന്റെ അപ്പൻ അവിടെ പെട്ടകം പണിയുക. എന്തോരു ഭ്രാന്താണെന്ന് അല്ലേ? അത് തന്നെ നമ്മൾ വായിക്കുന്നതാ. പക്ഷേ ദൈവത്തിന്റെ ഹിതമാ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഹിതം ചെയ്യുമ്പോൾ ഭ്രാന്താണെന്ന് ജനം പറഞ്ഞെങ്കിലും, കടലിലേക്ക് നീ പെട്ടകം കൊണ്ട് അങ്ങോട്ട് പോയില്ലേലും കടൽ ഇങ്ങോട്ട് കയറി വരും, കടൽ ഇങ്ങോട്ട് കയറി വരും. വിശ്വസിക്കുന്നുണ്ടോ? നീ പെട്ടകം കൊണ്ട് കടലിനടുത്തോട്ട് പോയില്ലേലും എന്റെ സഹോദര സഹോദരി, ദൈവത്തിന്റെ ഹിതം നീ അനുഷ്ഠിക്കുവാണെങ്കിൽ വെള്ളം ഇങ്ങോട്ട് കയറി വരും, നിന്റെ പെട്ടകത്തെ പോക്കിക്കോളൂ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, 1 Petrus 3:20, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ദൈവഹിതം നിറവേ ഭജനാധിഷ്ഠിത ജീവിതം നയിക്കുമ്പോൾ പരിഹസിക്കപ്പെടും. പക്ഷേ അവരും അവരുടെ ഭവനവും മാത്രമേ നിലനിൽക്കാൻ പോകുന്നുള്ളൂ. അതാ പത്രോസ് എടുത്തു പറഞ്ഞത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ശമൂവേൽ പ്രവാചകൻ ദൈവാലയത്തിൽ കിടന്നുറങ്ങുക, എലി പുരോഹിതൻ അപ്പുറത്ത് കൂടാരത്തിൽ കിടപ്പുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വിളക്ക് വെച്ചേക്കുന്നതിന് മുമ്പിൽ ശമൂവേൽ പ്രവാചകൻ കിടന്നു എന്നാ പറയുന്നു. സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് വരാത്തത് കൊണ്ട് ശമൂവേലിന് 3 പ്രാവശ്യം ഒളി കേട്ടിട്ട് മനസ്സിലായില്ല ആരാണ്. അപ്പോ അവസാനം എലി 3 പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞെ ഇനിയും വിളിക്കുവാണെങ്കിൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. ഞാൻ മറ്റാശയങ്ങളൊന്നും പറയുന്നില്ല, നമ്മൾ മദ്ബഹയുടെ മുമ്പിലാണ് കിടന്നുറങ്ങുന്നേ. പക്ഷെ ദൈവവചനം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ശമൂവേലിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല, ആ സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹാഗാറിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഇത്രയും നാളും ദാസിയായിട്ടായിരുന്നേ, ഇപ്പോൾ അവള് തിരികെ അതേ യജമാനത്തിയുടെ അടിയിലേക്ക് പോവുക. ഇപ്പൊ അടിമ എന്നുള്ള ചിന്തയോ വേദനയോ ഒന്നുമില്ല. ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ വചനം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം, ദൈവഹിതം തിരിച്ചറിയാനായിട്ട് സാധിക്കണം. നോഹ ചെയ്തതുപോലെ, ശമൂവേല് അല്പം താമസിച്ചെങ്കിലും തിരിച്ചറിഞ്ഞതുപോലെ, ഹാഗാർ തിരിച്ചറിഞ്ഞതുപോലെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കണം. രണ്ടാമത്തെ ആശയം, അക്സെപ്റ്റ് ദ ഇവൻച്വാലിറ്റീസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത, കഷ്ടതയും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? 119:71 വായിക്കുന്നുണ്ട്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ കഷ്ടതയും പ്രയാസമൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ അനുഷ്ഠിക്കുകയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ലൂക്കോസ് 10:8 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണല്ലോ, അതും ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് ഭക്ഷിപ്പീൻ, നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് ഭക്ഷിപ്പീൻ, ഈറ്റ് വാട്ട് ഈസ് സെറ്റ്, വിളമ്പിയത് ഭക്ഷിപ്പീൻ. അതെല്ലാം നന്മയോടെയും പ്രസാദത്തോടെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ വിളമ്പി വിളമ്പി വെച്ചേക്കാം നമ്മുടെ ജീവിതത്തിന് മുമ്പില്. നമ്മള് കഷ്ടതയും പ്രയാസവും ശാപവും നമ്മൾ പറയുന്ന കാര്യം ദാവീദിനെ ശപിച്ചല്ലോ ശിമയി അല്ലേ? 2 Samuel 16:10 വായിക്കുന്നുണ്ട്, ശിമയി ദാവീദിനെ കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ ശാപം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൂടെ നിൽക്കുന്ന പിന്നെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു അവന്റെ തല വെട്ടിയേക്കട്ടെ. ഉടനെ ദാവീദ് പറയുന്നതന്നെ, എന്നെ ശപിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് ആര് ചോദിക്കും? ഇതാ ദൈവത്തിന്റെ ചിന്ത തിരിച്ചറിയുക എന്ന് പറഞ്ഞ. ഇപ്പൊ ശാപം, എനിക്ക് വളർത്തി കിട്ടിയേക്കുന്ന ശാപം, എനിക്ക് കിട്ടിയേക്കുന്ന ദുഃഖമാ, എനിക്ക് കഷ്ടത, എനിക്ക് വേർപാടിന്റെ നമ്പരമാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് ബുദ്ധിമാന്യമുള്ള കുഞ്ഞാണ്, എന്റെ ബോസിൽ നിന്ന് എനിക്ക് വേദനയാണ്, ഞാൻ ഇടപെടുന്ന ഇടവക ജനങ്ങളിൽ നിന്ന് എന്റെ പുരോഹിതനിൽ നിന്ന് എനിക്ക് വേദനയും പ്രയാസവുമാണ്. ഇറ്റ് വാട്ട് ഈസ് സെറ്റ്, ദൈവത്തിന്റെ ഹിതം അതേ രീതിയിലൊന്ന് സ്വീകരിക്കാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ്. എന്നാൽ ചുരുക്കി പറഞ്ഞ ഈ വലിയ അത്ഭുതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ, ഈ ഓൾട്ടർനേറ്റീവ്സ് ആർ നോട്ട് പോസിബിൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ 99 ഇല്ലെന്നല്ല പറയുന്നത്, അത്ഭുതമോ അടയാളമൊന്നും ഇല്ലെന്നല്ല ഈ പറയുന്നേ. നമ്മൾ ഇനിയും പ്രത്യേകിച്ച് അത്ഭുതങ്ങളെ പറ്റി ഓർക്കാനായിട്ട് പോവുക. പക്ഷെ ആ അത്ഭുതങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളണം, കൂനിയായ സ്ത്രീ സൗഖ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾ നേരത്തെ നിവർന്നിരുന്നവളാണ്. വീഞ്ഞ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ വീഞ്ഞ് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ ഏത് അത്ഭുതം എടുത്താലും, പത്രോസിന് ചതുർധർമ്മപ്പണം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ മീനിന്റെ വായിൽ പിന്നെ മത്സ്യത്തിന്റെ വായില് ഈ ദ്രമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ ഇതുവരെ തളർന്നു പോയ പലതിനെയും ദൈവം നേരെ റിപ്പയർ ചെയ്യുക. മിറക്കൾ എന്ന് നമ്മൾ പറയുന്നത് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി ഉള്ളതിനെ ഒന്ന് റിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുക. എല്ലാത്തിലും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങളില്ലായിരുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടായ ചരിത്രവും ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് തിരികെ കിട്ടിയ അത്ഭുതങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ കൂടുതലും നമുക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേർതിരിഞ്ഞു പോയെങ്കിൽ അതിനെ ഒന്ന് നേരെയാക്കി തരുന്നതാണ് അത്ഭുതമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പക്ഷേ മിക്കവാറും കാര്യങ്ങളിൽ ഓൾട്ടർനേറ്റീവ്സ് ആർ നോട്ട് പോസിബിൾ. അപ്പൊ മാറ്റിവെക്കാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ രാവിലെ നമ്മളിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി തന്നെ, എനിക്കാണോ ഉപ്പുമാവ് കണ്ണിനും കൊണ്ടുകൂടാ എന്ന് വിചാരിക്കുക ഞാൻ അത് അവിടെ ഇരുന്നുകൊണ്ട് ഒരു മൂടി വെച്ച് മൂടിയിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഉപ്പുമാവിനെ ചിരട്ടപ്പുട്ടാക്കണം ചിരട്ടപ്പുട്ടാക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കുമോ? ചിരട്ടപ്പുട്ട് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ, കണ്ണുനീരോടുകൂടി കുരിശ് വരച്ച് ദൈവമേ നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനും ജീവാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആഹാരത്തിൽ നിന്റെ കരുണയെ ഓർത്തിനെ സൂചിച്ചു വന്ന് ഇപ്പം ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേ. പ്രാർത്ഥിച്ചു കഴിക്കുക. അത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഒന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാത്തിനെയും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം, പൗലോസ് ശ്ലീഹ ശരീരം വലിയ ശൂലമാണ്. 2 Corinthians 12:9-10 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? 3 times പ്രാർത്ഥിച്ചു, മൈ ഗ്രേസ് ഇസ് സഫീഷ്യന്റ് ഫോർ യു, മതി, ഫോർ പവർ ഈസ് പെർഫെക്റ്റഡ് ഇൻ വീക്ക്നെസ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ ശക്തിപ്പെട്ടു വരും. അതൊന്ന് ചിന്തിക്കാൻ, യേശു പ്രാർത്ഥിച്ചില്ലേ? യേശുമ്പുരാൻ തന്നെ ഇതെല്ലാം പഠിപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്ത യേശുമ്പുരാൻ തന്നെ പ്രാർത്ഥിച്ച എന്താ? Luke 22:42, ഫാദർ ഇഫ് ദൗ ബി വില്ലിംഗ് റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ, നെവർദലസ് നോട്ട് മൈ വിൽ ബട്ട് ദൈൻ ബി ഡൺ. നിന്റെ ഹിതം, ഇത്രേ ഉള്ളു കാര്യം, നിന്റെ ഹിതം നിറവേറണം, നിന്റെ ഹിതം നിറവേറണം ജീവിതത്തിൽ. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കുറവുകളോടുകൂടി സ്വീകരിക്കാൻ സാധിക്കും. പത്രോസ് ദർശനം കണ്ടു, പറഞ്ഞു ഇതെല്ലാം നീ കഴിക്കാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു? ഹറാമായിരിക്കുന്നൊന്നും ഞാൻ കഴിക്കുകയല്ല. അപ്പോ നിനക്ക് ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നതാണ് കേട്ടോ. നീ ഹറാമെന്ന് നീ ഇപ്പൊ പറയുന്നത് ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന അനുഭവമാണ്. അനുഭവങ്ങളെ നല്ലതെന്നും ചീത്തയെന്നും വേർതിരിക്കാതെ നിനക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? യു ഈറ്റ് ഇറ്റ്. അനുഭവങ്ങളെ നല്ലതെന്നും ചീത്തയെന്നും വേർതിരിക്കാതെ ഭക്ഷിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് രണ്ടാമത്തെ ആശയം പറയുന്ന ഇതാ, നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, ഇതൊന്ന് തിരിച്ചറിയാനായിട്ടാണ് നോയമ്പ് നോക്കേണ്ടി. എന്റെ ബുദ്ധിമാന്യമുള്ള കുട്ടിയുടെ ബുദ്ധിമാന്യം മാറുകയില്ല, ആ കുഞ്ഞിനെ ഞാൻ എടുത്ത് താൽവലിക്കേണ്ടതാണെന്നും ഈ ലോകത്ത് ആരെ ഏൽപ്പിച്ചാലും അതിനെ ഞാൻ നോക്കുന്നതിന്റെ അത്രയും നല്ലതായിട്ട് നോക്കുകയില്ല എന്നും തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞിന് സ്നേഹവും പരിപാലനയും കൊടുക്കുക എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടാകാനായിട്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും എന്റെ വാക്കുകളെ ബസമസിക്കുകയാണ്. ദൈവനിബ്രാൻ നൽകിയിരിക്കുന്ന ഈ നൊയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങൾ രണ്ട് ആശയങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് നമ്മളുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം ഒരു ശരീരം എന്നുള്ളതല്ല, നമ്മുടെ ഗാർഹിക പരിസരമുണ്ട്, നമ്മുടെ സഭയുണ്ട്, ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ ഒന്ന് എടുക്കാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഓടി ഒളിക്കാതിരിക്കാനും നമുക്ക് സാധിക്കണം. സഭയുടെ പുതുക്കത്തിന് വേണ്ടി എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതും ഒന്നാമത്തെ ആശയത്തിൽ നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ദൈവത്തിന്റെ ഹിതം, അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെ, ദൈവത്തിന്റെ ഹിതം ഇന്നത് എന്ന് തിരിച്ചറിയുക. ഓൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല, ചില കാര്യങ്ങളിൽ ഉണ്ടായേക്കാം, അത് ദൈവം നിശ്ചയിക്കട്ടെ. പക്ഷെ നമ്മള് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങളെ ആ ശൂലവും ദൈവമേ കഴിയുമെങ്കിൽ ഈ പറഞ്ഞ പക്ഷെ എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണം. എപ്പോഴും നീങ്ങെന്നൊന്നും വരത്തില്ല. അതുകൊണ്ട് അതിനെ അതോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഹിതം ഇന്നത് തിരിച്ചറിയുന്ന ഒരു രൂപാന്തരത്തിലേക്ക് ഉയരുവാൻ തക്കവണ് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടി നമുക്ക് നൊയമ്പ് ഉപവാസങ്ങളിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും പരിശുദ്ധ വട്ടശ്ശേരിയുടെ ജീവിതം, എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ജീവിതം, സഭാജീവിതം, ദൈവത്തിന്റെ വചനം അതിന് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ യുവാക്കളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ അച്ഛന്മാരാരാ ഇനി ലീഡ് ചെയ്യാനായിട്ടുള്ളത്? ഉദ്ദേശ പ്രാർത്ഥന ആയിരിക്കുമല്ലോ അല്ലെ? അൺമ്യൂട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. മ്യൂട്ട് ചെയ്തപ്പോഴാണോ
സമ്പാനച്ചന ചെയ്യേണ്ടത്? സമ്പാനച്ചനെ കിട്ടിയില്ലെങ്കിൽ അച്ഛൻ തന്നെയാണ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കൺക്ലൂഡ് ചെയ്യുന്നത്.
സമ്പാനച്ചനുണ്ടോ അച്ഛ?
കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ മധ്യാഹ്നത്തോടടുത്ത സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പരിപൂർണമായ സമർപ്പണത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശരീരങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മനസ്സും ആത്മാവും ഞങ്ങളുടെ നിരൂപണയും ഞങ്ങളുടെ സർവസ്വവും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന രാജേഷത്തിനെയും ഇതിന്റെ പ്രാർത്ഥനയുടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാമനച്ചനെയും ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ പി സി ജോർജച്ചിനെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. മറ്റു വൈദികരെയും തൃക്കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നല്ല നേതൃത്വത്തെ അവിടെ നൽകുന്നതിനായിട്ട് സ്തോത്രം. വൈദിക ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീകമായ കൃപകളെ പകർന്നു തരുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസരെ വീണ്ടും കൂടുതലായിട്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പിഴുമക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ഗാർഹിക ചുറ്റുപാടുകളിൽ കർത്താവെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവികമായ നിയോഗം ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ആക്കി വച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവപ്രസാദത്തിന് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ പരിശുദ്ധ നോമ്പിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സഭാപരമായും സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകളെയും ദൈവപ്രസാദമുള്ളതാക്കി തീർക്കുവാനുള്ള ഗവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കഴിഞ്ഞ് മലങ്കര സഭയിൽ ആകമാനം ഉള്ള അസോസിയേഷൻ അംഗങ്ങൾ ഒരുമിച്ച് കൂടി സഭയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് 7 മെത്രാപ്പുരത്തന്മാരെ വൈദികരിൽ നിന്ന് തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ സുന്നത ദിവസം അസോസിയേഷന്റെ എല്ലാ നടപടിക്രമങ്ങളും ഒരുക്കങ്ങളും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നിരിക്കുന്ന 11 വൈദിക ശ്രേഷ്ഠരത്തിന് മുമ്പാ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പസ്തോൽമാരുടെ കാലത്ത് ആ 7 ശമാശന്മാരെ തിരഞ്ഞെടുത്തത് പോലെ ആത്മാവും ജ്ഞാനവുമുള്ള ദൈവഹിതത്തിന് ഇണങ്ങുന്ന സ്വാർത്ഥ താല്പര്യങ്ങളും ദ്രവ്യാഗ്രഹവും അധാർമികതയും അല്പം പോലും അവരുടെ ജീവിതത്തിൽ കലരാത്ത നിർമ്മലരായ നല്ല മേൽപ്പെട്ടക്കാരെ കണ്ടെത്തുവാൻ തക്കവണ്ണം സഭയാകമാനമുള്ള അസോസിയേഷൻ അംഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും താല്പര്യങ്ങളും ആരുടെയും സ്വാധീനങ്ങളോ മറ്റൊന്നും അതിൽ കലരാതെ ദൈവഗതത്തിന് അനുസരണമായിട്ട് പ്രവർത്തിപ്പാൻ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കൃതയിടുന്നതിന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ഭാവിയെ പ്രത്യേകമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാകയാൽ ആരും യാതൊരു വിധമായ കൈപ്പിഴയും ചെയ്യുവാനുള്ള ആഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ശാരീരികമായ ബലഹീനത അനുഭവിക്കുന്ന അനേകരുണ്ട്. മാനസികമായ രോഗപീഠകളിൽ കഴിയുന്നവരുണ്ട്. പലവിധമായ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് നിമിത്തം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും കുടുംബപരമായൊക്കെ വളരെയേറെ ക്ലേശം അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോഴും കർത്താവെ, ഈ രോഗത്തിന്റെ അനുഭവം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ലല്ലോ. പലയിടത്തും അതിന്റെ കാഠിന്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടുന്ന് മനസ്സലിഞ്ഞ് എനിക്ക് മനസ്സുണ്ട് എന്ന് അരുളിച്ചത് അതിനെ ശാസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക മരണഭീതിയിൽ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും ആശ്വാസവും ധൈര്യവും പറഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഡാളസിൽ ആക്സിഡന്റിനെ തുടർന്ന് ഹോസ്പിറ്റലായിരിക്കുന്ന വിൻസ് എന്ന പ്രിയമകനെ കരങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ മകന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റി ശരീരത്തിന്റെ അവയവങ്ങൾക്ക് എവിടെയെല്ലാം കേടുപറ്റിയിട്ടുണ്ടോ അതെല്ലാം കർത്താവ് തൊട്ട് സൗഖ്യമാക്കി വേഗത്തിൽ സുഖപ്പെടുത്തുകയും എഴുന്നേൽപ്പിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കർത്താവെ, ജോർജിക്ക് വർഗീസിനും ബ്രയൻ ഡേവിഡിനും കൊടുത്ത സൗഖ്യം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യും. അതുപോലെ തന്നെ ഈ മകനെയും കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റനേകർ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ ഇപ്പോഴും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിട്ടില്ല കർത്താവെ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. മറ്റനേകം ഇന്ന് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ പേരുകാരെയും ഞങ്ങൾ ഓർക്കുന്നു. അത് ഞങ്ങൾ പറയാതെ തന്നെ കർത്താവിന് എല്ലാവരെയും അറിയാമല്ലോ. എല്ലാവരെയും സൗഖ്യമാക്കണമേ. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് അറിഞ്ഞ് നിറവേറ്റി കൊടുക്കുന്നതിന് പ്രാർത്ഥിക്കും. ദൈവമകത്താവ് ക്യാൻസർ രോഗികളുണ്ട്, എയ്ഡ്സ് രോഗികളുണ്ട്, ഡയബറ്റിക്സ് രോഗികളുണ്ട്, ആർത്രൈറ്റിസ് രോഗികളുണ്ട്, മെന്റൽ പേഷ്യൻസ് ഉണ്ട്, പലവിധത്തിലുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകമുണ്ട്, അനേകമാളുകളുണ്ട് കർത്താവെ. എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ. പല കാരണങ്ങളാൽ കുടുംബ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകളുണ്ടായിട്ട് പലവിധമായ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കളോ മാതാപിതാക്കളെ കൊണ്ട് വിഷമിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവെ. ഇവരെയൊക്കെ കർത്താവ് സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവമകത്താവെ, വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുരൂപരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ തക്കുന്നവരെ സഹായിക്കണമേ. ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഉത്തമ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, പലവിധമായ ആവശ്യങ്ങളിൽ നിന്റെ സന്നിധിയിലേക്ക് ദൃഷ്ടി ഉയർത്തുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദാസന്റെ കണ്ണ് യജമാന്റെ അടുക്കിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ അടുക്കിലേക്ക് വന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവമേ, അവിടുന്ന് കൃപ ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ ആരുടെ പെരുന്നാൾ കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധനും സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവസാന ശ്വാസത്തോളം പടപൊരുതിയ ഞങ്ങളുടെ ആത്മീയപിതാവായ പട്ടശലത്തിനുമയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തരണമേ. കർത്താവെ, യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. അവതനർത്ഥങ്ങൾ സംരക്ഷിച്ചുകൊള്ളണമേ. പലതുമായ ആവശ്യങ്ങളുമായിട്ട് അതിനെ സമീപിക്കുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സത്യവിശ്വാസത്തിൽ വളർന്നു വരുവാൻ അവരെ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിൽ നിന്ന് അകന്ന് ജോലി സംബന്ധമായും പഠനത്തിന് വേണ്ടിയും ക്യാമ്പസുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും കൂടെ അവിടെ നിന്നുണ്ടായിരിക്കണമേ. വഴിതെറ്റിപ്പോകുവാൻ ആരെയും അനുവദിക്കരുതേ. എന്റെ പാതയിൽ നകന്നു പോകുവാൻ ആരെയും വിട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾ ഏറ്റവും വിശുദ്ധിയോടെ ഞങ്ങൾക്ക് വ്യക്തിപരമായും കുടുംബമായും സഭയാഗമാനവും ഒരുമിച്ച് പിതാവേ ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദകരമായ ജീവിതത്തിലുള്ള ഈ ഒരു നോമ്പ് നോക്കുവാൻ്റെ കവണ്ണം അവിടുത്തെ കഷ്ടാനുഭവത്തിന്റെയും ക്രൂശാരോഹണത്തിന്റെയും അവിടുത്തെ മഹത്വപൂർണമായ പുനരുത്ഥാനത്തിന്റെയും പെരുന്നാൾ കൊണ്ടാടുവാൻ്റെ കവണ്ണം ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പ വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധരൂഹായിക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേൽപ്പത്തിയാലെ. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചവരുടെ എല്ലാ ആവശ്യങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ.